بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك جناتك الفردوس ونعوذ بك من النار. إمام المحدث المجدد محمد بن عبد الوهاب رحمه الله أدهت لكتاب التوحيد أنا نمر البرتشوير أنا ذل مناوة الدعيم. باب من حقق التوحيد دخل الجنة بغير حساب ولا عذاب. أن الدعية ابن عباس رضي الله عنه رواية سيدنا عكاشة ابن محسن رضي الله عنه من ذا سنبهو مبارك أن حديث أنا أمر كأن كلاسك الله يشديك رسل الله ഈ ഹദീസിലുള്ളത് പോലെയുള്ള സന്തോഷ വാർത്തകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേറെയും വന്നിട്ടുണ്ട്. അൻ അബി സഈദിൻ അൽഖുദരി റളിയല്ലാഹു അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, അബു സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയും, ഇത് വായിക്കുന്ന കിതാബിലല്ല, അള്ളാഹു പറയും, യ ആദം, ആദമേ, ഫയഖൂലു ലബ്ബൈക വസഅദൈക, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ആദം പറയും, ഖൈറു ഫീ യദൈക, ഖൈർ നിന്റെ കൈകളിലാണ്. ഫയഖൂൽ, അപ്പോൾ അള്ളാഹു പറയും ആദമിനോട്, അഖ്രിജ് ബഅസന്നാർ, നരകത്തിന്റെ ബഅസിനെ നീ പുറത്തെടുക്കുക. قال وما بعث النار
الحمد لله يهديكم الله ويصلح بالكم
وما بعث النار ആദം ചോദിച്ചു, എന്താണ് അല്ലാഹു ബഅസുന്നാർ, നരകത്തിലേക്കുള്ള സംഘം എന്നാണ് അതിന്റെ അർത്ഥം. ബഅസ്, നരകത്തിന് വേണ്ടി നിയോഗിതരായ ആളുകൾ. നിന്റെ മക്കളിൽപ്പെട്ട ബഅസുന്നാറിനെ പുറത്തെടുക്കുക എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയും, ഖാല മിൻ കുല്ലി അൽഫിൻ, മിൻ കുല്ലി അൽഫിൻ തിസ്അമിഅത്തിൻ വതിസ്ഈൻ, എല്ലാ ആയിരത്തിൽ നിന്നും 999, ആയിരം ആയിരത്തിൽ 999 എവിടെയാണ്? നരകത്തിനാണ്. ഒന്നാണ്, ഒരാളാണ് സ്വർഗത്തിൽ. ഇതാണ് കണക്ക്. ഇതാണ് നരകത്തിലും സ്വർഗത്തിലും പോകുന്ന ആളുകളുടെ അനുപാതം. 999 ഒന്ന്, ഇങ്ങനെയാണ് കണക്ക്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻദഹു, ആ സമയത്താകുന്നു, യശീബു സഗീർ, ചെറിയ കുട്ടികൾ പോലും യശീബ് നരച്ചു പോകും അത് കേട്ടാൽ. അള്ളാഹു പറഞ്ഞില്ലേ, യൗമയ്യ ജാലുൽ വിൽദാന ഷീബ, കുട്ടികൾ നരച്ചു പോകുന്ന ഒരു ദിവസം, അത്രയും ഭയങ്കരമായ ദിവസമാണ്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികളെല്ലാം വയറ്റിൽ ഗർഭം ചുമക്കുന്ന എല്ലാവരും എന്തു ചെയ്യും? പ്രസവിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ, യാ അയ്യുഹ നാസു തഖൂ റബ്ബക്കും ان زلزله الساعه شيء عظيم يوم ترونها تذهل كل مرضعه عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد يا ايها الناس من شرئ اتقوا ربكم നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ان زلزله الساعه شيء عظيم قيامه നാളിന്റെ زلزله അതിന്റെ പ്രകമ്പനം, അത് ഷൈഉൻ അളീം, ഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ്. യൗമ തറൗനഹ, അത് കാണുന്ന നാളിൽ, അത് കാണുന്ന നേരത്ത്, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലയൂട്ടുന്ന സ്ത്രീ എല്ലാ സ്ത്രീയും, മുലയൂട്ടുന്നവളൊക്കെയും തൻ്റെ മുലയൂട്ടുന്ന കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയായി പോകും, അതിനെ തന്നെ മറന്നുപോകും. ഗർഭം ചുമക്കുന്നവളെല്ലാം പ്രസവിക്കും. വധറന്നാസ സുക്കാറ, മനുഷ്യരെ ഒരു തരം മത്ത് ബാധിച്ചതുപോലെ നിനക്കവരെ കാണാം. ഒമാഹും ബി സുക്കാറ, യഥാർത്ഥത്തിൽ അവർക്ക് മത്ത് ബാധിച്ചതല്ല. വലാഖിൻ അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് അതികഠിനമായതാണ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ റസൂൽ ദദ പറയുകയാണ്. അന്നാണ് ആ സമയത്താണോ തദവു കുല്ലുദാത്തി ഹംലിൻ ഹംലഹ, ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകുന്നത്. വതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ വലാഖിൻ അദാബല്ലാഹി ശദീദ്, ജനങ്ങളെ മത്ത് ബാധിച്ചവരെ പോലെ നീ കാണും, മത്ത് ബാധിച്ചതല്ല, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമായതാണ്. ഖാലു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഅയ്യുനാ ദാലികൽ വാഹിദ്, നബിയേ ഞങ്ങളിൽ ആരായിരിക്കും ആ ഒരാൾ? 999 പേർ നരകത്തിൽ പോകുമ്പോൾ സ്വർഗത്തിൽ പോകാൻ ഉള്ള ഭാഗ്യം ലഭിക്കുന്ന രക്ഷപ്പെട്ടാൽ ഞങ്ങളിൽ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ഷിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ. ഫഇന്ന മിൻകും റജുൽ വമിൻ യജൂജ വമജൂജ അൽഫ്, നിങ്ങളിൽ നിന്ന് ഒരാളും യജൂജ മജൂജിൽ നിന്ന് 1000 പേരും അങ്ങനെയാണ് പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് സന്തോഷാർത്ഥം അറിയിച്ചു കൊടുത്തു. റസൂലുള്ള സഹാബത്തിനോട് പറയാം, നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങളിൽ നിന്ന് ഒരാളും പിന്നെ 1000 ആരിൽ നിന്നാണ്? യജൂജ് മജൂജിൽ നിന്നാണ്. യജൂജ് മജൂജ് എന്നത് രണ്ട് വിഭാഗങ്ങളാണ്, ഒരു മനുഷ്യരാണ് എന്നാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു അവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന യജൂജ് മജൂജ് മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനകും സദ്ദ. ദുൽഖർനൈൻ, അവിടത്തോട് ആ നാട്ടുകാർ പറഞ്ഞു, യജൂജ് മജൂജ് വളരെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു മതിൽ കെട്ടിത്തരൂ, ഞങ്ങൾ താങ്കൾക്ക് ഹർജ് തരാം, അതിന് ഒരു നികുതി തരാം. ദുൽഖർനൈൻ പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. കാലമ മക്കന്നി ഫീ റബ്ബി ഖൈറുൻ, അല്ലാഹു എനിക്ക് തന്നത് തന്നെയാണ് ഖൈർ. ഫഅയ്നൂനി ബിഖുവ്വത്തിൻ, നിങ്ങൾ എന്നെ ശക്തി കൊണ്ട് സഹായിക്കൂ, അതുണ്ടാക്കാൻ സഹായിക്കും. അജഅൽ ബൈനകും വബൈനഹും റദ്മ, ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉരുക്കി നല്ല മതിലുണ്ടാക്കി, ഭൂമിയിലുണ്ട് ആ മതിൽ. എവിടെയാണ് അള്ളാഹു നമുക്കറിയില്ല. ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലവും മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു ആലം, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി, ഇനി ഭൂമിയിൽ എവിടെയും മനുഷ്യർ എത്താൻ ഇടമില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അതൊക്കെ അടുത്ത കാലത്ത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു വിമാനം കാണാതായിട്ട്, അതിലുള്ള 100 ആളുകളെ കാണാതായിട്ട് ഇന്നൊരു പേരില്ല. ചില രാജ്യങ്ങളൊക്കെ ലോകത്ത് അവകാശപ്പെടുന്നത് എന്താണ്, ഈ ഭൂമിയിലെ ഏത് മലമടക്കിൽ ഏത് കാട്ടിനുള്ളിൽ പോയാലും ഞങ്ങളുടെ സൈനികർ അവിടെ എത്തും പിടിക്കുന്നൊക്കെയാണ്. ശരിയായിരിക്കും, നശീകരണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. രക്ഷിക്കാനുള്ള സജ്ജീകരണം ഉണ്ടോ? അതില്ല. നശീകരണത്തിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കും, അത് കാണുന്നുണ്ടല്ലോ. എന്നാൽ ജനങ്ങളെ, ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സജ്ജീകരണം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു മതിലുണ്ട്, അതിനപ്പുറത്ത് യജൂജ് വമജൂജ് എന്ന വിഭാഗമുണ്ട്. സൂറത്തുൽ അംബിയയിലും സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ അംബിയയിലും അംബിയ, അതിലും അവരെ കുറിച്ച് പരാമർശമുണ്ട്. ജസാക്കല്ലാഹു ഖൈറ. വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ ഇറങ്ങി വരും എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, അവർ അവസാന കാലത്ത് വരുന്ന ഒരു വിഭാഗമാണ്. നസീഹു ദജ്ജാൽ വന്നതിന് ശേഷം, നസീഹു ദജ്ജാലിനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇവർ പുറപ്പെട്ടു വരിക. അവരാ മതിൽ കടന്നിട്ട് വരും, ദുൽഖർനൈനുണ്ടാക്കി മതിൽ കടന്നിട്ടവർ വരും. എന്നിട്ട് അവർ രണ്ട് വിഭാഗങ്ങളാണ്, മനുഷ്യരാണ്. ഭൂമിയിലുള്ള സകലതും അവർ നശിപ്പിക്കും, എല്ലാത്തിനും തിന്നു തീർക്കും, തിന്നു തീർക്കും അവർ. തബരിയ, തടാകം കുടിച്ചു തീർക്കും. ഷാമിൽ ഉള്ള ഫിലസ്തീനടുത്തുള്ളൊരു തടാകമാണത്, ജോർദാനൊക്കെ ആയിട്ട് അടുത്ത് കിടക്കുന്ന തടാകം. അത് കുടിച്ചു തീർക്കും. അവരിലെ കൂട്ടം കൂട്ടമായി അവരിങ്ങനെ വരും. മുമ്പിലുള്ള ആളുകൾ അത് കുടിച്ചു തീർത്തും. പിന്നിലുണ്ടായ ആളുകൾ ചോദിക്കും, ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി എന്ന് ചോദിക്കും. മുമ്പിലുള്ള അവരുടെ കൂട്ടക്കാർ കുടിച്ചു തീർത്തനാൾ. അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ കൂടെയുള്ള മുഅ്മിനുകളും ഒരു മലയിൽ അവിടെ കുടുങ്ങിക്കിടക്കും. അവർക്ക് താഴോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല. ഈ ഖൗമാണ് താഴെയുള്ളത്. അങ്ങനെ ഇവർ ഭൂമിയിലുള്ളത് മുഴുവൻ ആളുകളെയും ജന്തുക്കളൊക്കെ തിന്നു തീർക്കും. എന്നിട്ട് പിന്നെ അവർ പറയും, ഭൂമിയിലുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി മുകളിലേക്ക് നോക്കാന്ന് പറഞ്ഞ് അമ്പുകളെടുത്ത് മുകളിലേക്ക് എറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ അമ്പുകൾ തിരിച്ചു വരുന്നത് രക്തം പുരണ്ടിട്ടാണ്. മുകളിലേക്ക് എറിഞ്ഞാൽ തിരിച്ചു വരുന്നത് രക്തം പുരണ്ടിട്ടാണ്. പറക്കുന്ന ജന്തുക്കളെയും കൂടി അവർ കൊന്നുകളയും. എന്നിട്ട് ഇതൊക്കെ തിന്നു, ഇതൊക്കെ തിന്ന് തട്ടിച്ച്, അങ്ങനെയുള്ള ഒരു വിഭാഗം. അങ്ങനെ ഇരിക്കെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ പട്ടിണിയിലാണ്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും ഇവരെ നശിപ്പിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കഴുത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പുഴുവിനെ അയക്കും. എന്നിട്ട് ഒറ്റൊരാൾ മരിച്ചു വീഴുന്ന സമയത്ത് ഇവർ മുഴുവൻ മരിച്ചു, ഒരാൾ മരിച്ചു വീഴുന്നത് പോലെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, കഥയല്ല, നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഒറ്റൊരാൾ മരിച്ചു വീഴുന്നത് പോലെ മരിച്ചു വീഴും. അങ്ങനെ എന്നാലും ഈസാ നബിക്കും കൂട്ടർക്കും ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇവരുടെ ഈ ശരീരങ്ങളാണ് ഭൂമിയിൽ മുഴുവൻ, ഇതൊക്കെ തിന്ന് കൊഴുപ്പുള്ള ഈ ശരീരം, അത് ചീഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഭൂമി മുഴുവൻ അവരുടെ ആ ദുർഗന്ധം കൊണ്ട് നിറഞ്ഞതായിരിക്കും. വീണ്ടും ദുആ ചെയ്യും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ള മുഅ്മിനുകളും. അള്ളാഹു അതാ വലിയ കഴുത്തുള്ള ഒരു തരം പക്ഷിയെ അയക്കുകയാണ്. വലിയ കഴുത്തുള്ള ഒരു തരം പക്ഷികളെ അയക്കുന്നു. അവർ ഇവരുടെ ശരീരങ്ങൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയി അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു. എവിടെയോ പിന്നീടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മഴ വർഷിപ്പിക്കുകയാണ്. ആ മഴ പെയ്താൽ ഭൂമി മുഴുവൻ കണ്ണാടി പോലെ വൃത്തിയാകും. പിന്നീടാണ് ആ നല്ല കാലം വരുന്നത്, വളരെ നല്ല കാലം. ആളുകളൊക്കെ വളരെ സന്തോഷത്തിൽ സുഖത്തിൽ ജീവിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് മാത്രമാകുന്ന കാലം. അതിനുശേഷം ഈസാ നബി മരണപ്പെടും. പിന്നീട് ആളുകൾ വളരെ മോശമാവും. അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇങ്ങനെ വരുന്നൊരു വിഭാഗമാണ് യജൂജ് വമയജൂജ്. അവരിന്നും ജീവിച്ചിരിക്കുന്നു, ഇന്നവർ ജീവിച്ചിരിക്കുന്നു. മുഴുവനായിട്ടുണ്ടോ, ഖിയാമത്ത് നാളിന് വരുന്ന മുഴുവൻ കൂട്ടർ ഇന്നുണ്ടോ, അള്ളാഹു ആലം. ചിലപ്പോൾ അവർ ഇപ്പൊ കുറച്ചു പേരായിരിക്കും, പിന്നെ അവർ തെറ്റുപെരുകി ഖിയാമത്ത് നാളാവുമ്പോഴേക്കും ആ അളവിൽ ആകുകയായിരിക്കാം. എന്നാലും അവരുണ്ട് എന്നത് വളരെ വ്യക്തമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വളരെ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, വൈലുല്ലിൽ അറബ്, അറബികൾക്ക് നാശം. ഇന്ന് എത്ര വലിയ അപകടമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ദുൽഖർനൈൻ ഉണ്ടാക്കിയ ആ മതിലിൽ അവർ തുളയുണ്ടാക്കിയിരിക്കുന്നു. ആര്? യജൂജ് മജൂജ്. അവർ തുളയുണ്ടാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ദുൽഖർനൈൻ ആ കോട്ട ഉണ്ടാക്കിയപ്പോ എന്താണ് പറഞ്ഞത്? ഫമസ്താഉ അയ്യള്ളാഹറൂഹു വമസ്തതാഉ ലഹു നഖ്ബ വമസ്താഉ അയ്യള്ളാഹറൂഹു. ചാടിക്കിടക്കാനും സാധിക്കുകയില്ല, തുളച്ച് ഉണ്ടാക്കാനും തുളച്ചിട്ട് വരാനും സാധിക്കുകയില്ല. പക്ഷെ ബാക്കിയെന്താ? ഫമസ്താഉ അയ്യള്ളാഹറൂഹു വമസ്തതാഉ ലഹു നഖ്ബ ഖാല ഹാദ റഹ്മത്തു മിർ റബ്ബി ഫഇദ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക وكان وعد ربي حقا عند ربنده വാഗ്ദാനം അത് വന്നാൽ അവർ വരും. അപ്പോൾ അവർ വരിക തന്നെ ചെയ്യും. അതൊരു സമയം വരെക്കാണ് അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതാണ് യജൂജ് മജൂജ് എന്ന് പറയുന്ന ആ ധിക്കാരികളായ വിഭാഗം. റസൂലുള്ള പറയുന്ന, അവരിൽ നിന്ന് 1000 പേരും നിങ്ങളിൽ നിന്ന് ഒരാളും അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്ന്. ثم قال എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ഇന്നി അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അൻ തകൂനു റുബു അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലെ നാലിലൊന്ന് നിങ്ങൾ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തായ നിങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫഖബ്ബർന, സഹാബത്ത് പറയുന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? തക്ബീർ വിളിച്ചു സന്തോഷം കൊണ്ട്. മറ്റൊരു റിവായത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, നിങ്ങൾ അങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റിവായത്ത് തന്നെ. ഫഖാൽ, നബി വീണ്ടും പറയുകയാണ്, വീണ്ടും അവരെ സന്തോഷിപ്പിക്കുകയാണ്, അർജു അൻ തകൂനു സുലുസഹലിൽ ജന്ന, അല്ല സ്വർഗത്തിലുള്ള ആളുകളിൽ മൂന്നിലൊന്ന് നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടി കൂടിയില്ലേ, നാലെണ്ണത്തിലൊന്ന് എന്ന് പറയുന്നതിനേക്കാളും കൂടി മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ, ഫഖബ്ബർന, സഹാബത്ത് പറയുന്നു ഞങ്ങൾ വീണ്ടും തക്ബീർ ചൊല്ലി. ഫഖാല അർജു അൻ തകൂനു നിസ്ഫ അഹലിൽ ജന്ന, സ്വർഗത്തിലെ പകുതിയും നിങ്ങളാകാൻ, എത്ര എത്ര ഉമ്മത്തുണ്ട്, എത്ര എത്ര നബിമാർ, എത്ര എത്ര അവരുടെ സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുള്ള ഫദ്ൽ നോക്കൂ, ഫഖബ്ബർന, ഞങ്ങൾ വീണ്ടും തക്ബീർ വിളിച്ചു. ഇത് ഈ ഹദീസിൽ നിസ്ഫ് വരാനുള്ളത്, പകുതി വരെ. മുമ്പ് പറഞ്ഞ ഹദീസിൽ എത്ര തന്നെ ഉണ്ട്, മൂന്നിൽ മൂന്ന് രണ്ട്, മൂന്നിൽ ഒന്നിനേക്കാളും കൂടുതലല്ലേ നിസ്ഫ്, അതിനേക്കാളും കൂടുതൽ മൂന്നിൽ രണ്ട് തന്നെ വന്നിട്ടുണ്ട്. അഹ്ലുൽ ജന്നത്തെ ഐശ്വറൂ നവമി അച്ചു സഫീൻ, 120 സഫാണ് ആര്, സ്വർഗക്കാർ. സമാനു നവിൻ ഹാമിൻ ഹാദിയിൽ ഉമ്മ, 80 ഈ ഉമ്മത്താണ്. പിന്നെ അർബഊനമിൻ സായിരിൽ ഉമ്മം, ബാക്കിയുള്ള 40 ബാക്കിയുള്ള എല്ലാ ഉമ്മത്തുകളിൽ നിന്നും. അത്രയും വന്നിട്ടുണ്ട് ഈ ഹദീസിൽ, ഇത്ര മാത്രം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദാലിക അന്നൽ ജന്ന, എന്തുകൊണ്ടാണെന്ന് അറിയുമോ, സ്വർഗം എന്നാൽ ലാ യദ്ഖുലുഹ, അതിൽ പ്രവേശിക്കുകയില്ല, ഇല്ലാ നഫ്സുൻ മുസ്ലിമ, മുസ്ലിമായ നഫ്സല്ലാതെ, മുസ്ലിം യഥാർത്ഥ മുസ്ലിം മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. കാഫിർ സ്വർഗത്തിൽ കടക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. കാഫിർ സ്വർഗത്തിൽ കടക്കുമെന്നൊരു മുസ്ലിം വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. കുഫർ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഇസ്ലാമല്ലാത്ത ഒരു ദീനും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ഉറച്ചു വിശ്വസിക്കണം. ഫമയ ബിതഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനെ ദീനായി തേടിപ്പോയാൽ, ആഗ്രഹിച്ചാൽ, അതൊരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത്, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യ വല നസ്രാനിയ്യ സുമ്മ യമൂത് വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഈ ഉമ്മത്തിൽ യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ഒരാളുമില്ല എന്റെ പേര് കേൾക്കുകയും, എന്നിട്ട് അവൻ ഞാൻ ഏതൊന്നുമായാണ് അയക്കപ്പെട്ടത്, മറ്റൊരു ഹദീസിൽ എന്നിൽ അവൻ വിശ്വസിക്കാതെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, ഇല്ലാ കാനമിൻ അസ്ഹാബിൻ നാർ, അവൻ നരകവാസിയാകുന്നതാണ് തീർച്ച. യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ആരാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, അതല്ലാത്തവൻ നരകത്തിലാണ്. എല്ലാ മുസ്ലിമും, എല്ലാ യഥാർത്ഥ മുസ്ലിമും സ്വർഗത്തിലാണ്, എല്ലാ കാഫറും നരകത്തിനാണ്. ഇത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മുസ്ലിം മാത്രമേ, മുസ്ലിം നഫ്സ് മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. മാ അൻതും ഫിന്നാസി ഇല്ലാ കശഅറത്തി സൗദാഇ ഫീൽ ജിൽദി സൗരിൻ അബിയദ്, നിങ്ങൾ ആരെ പോലെയാണെന്ന ഒരു വെളുത്ത ഒരു കാളയുടെ ശരീരത്തിൽ ഉള്ള ഒരു കറുത്ത രോമം പോലെയാണ്. ശരീരം മുഴുവൻ വെളുത്ത ഒരു കാളയുടെ ശരീരത്തിൽ ഒരു കറുത്ത രോമമുണ്ടെങ്കിൽ അതുപോലെയാണ് ഈ കൗമും. നിങ്ങളെ തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഔക്കശഅറത്തിൻ ബൈദാ ഫീ ജിൽദി സൗരിൻ അസ്വദ്, അല്ലെങ്കിൽ ഒരു കറുത്ത കാളയുടെ ശരീരത്തിലുള്ള ഒരു വെളുത്ത രോമം പോലെ, ഇതാണ് നിങ്ങളുടെ അവസ്ഥ. അഹ്ലു ശിർക്കിന്റെയും അഹ്ലു ഇസ്ലാമിന്റെയും വ്യത്യാസം അതാണ്, അവർ കൂടുതലായിരിക്കും, മറ്റവ കുറവായിരിക്കും. ഈ ഹദീസിൽ നോക്ക്, നമ്മൾ വായിച്ച ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ നബിമാരെ കണ്ട കഥ പറയുന്നില്ലേ, നബിമാരുടെ കൂടെ ചില നബിമാരുടെ കൂടെ കുറച്ചാളുകൾ, ചില നബിമാരുടെ കൂടെ ഒന്നോ രണ്ടാൾ, വേറെ നബി ആരുമില്ല കൂടെ. അതിലൊക്കെ വലിയ വലിയ ഗുണപാഠങ്ങൾ വരാനുണ്ട് ഇൻഷാല്ലാ. ഈ കിതാബിൽ തന്നെ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം അത് പറയുന്നത്, ഫീഹി മസായിൽ, കിതാബ് നോക്കുക, ഫീഹി മസായിൽ, ഇതിൽ ഉള്ള ഗുണപാഠങ്ങൾ, ഈ അധ്യായത്തിൽ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലുമുള്ള ഗുണപാഠങ്ങൾ. അൽ ഊല, ഒന്ന്, മഅരിഫത്തു മറാതിബിൻ നാസി ഫി തൗഹീദ്, മഅരിഫ ഒരറിവാണ്. മറാതിബുൻ നാസ്, ജനങ്ങളുടെ മർത്തബ, മർത്തബ എന്താ, പടികൾ, പദവികൾ, ജനങ്ങളുടെ പദവികൾ ഫി തൗഹീദ്, തൗഹീദിൽ എല്ലാവരും മുസ്ലിങ്ങൾ, ശിർക്ക് ചെയ്യാത്ത മുസ്ലിങ്ങൾ, അവരൊക്കെ തൗഹീദുള്ളവനാണ്. പക്ഷെ എല്ലാവരും ഒരേ മർത്തബയിലല്ല. ഓരോരുത്തരുടെ തൗഹീദും ഓരോ പദവിയിലാണുള്ളത്. ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അവൻ വലിയ ശിർക്കാകട്ടെ ചെറിയ ശിർക്കാകട്ടെ, അവന്റെ ഹവയെ പങ്കുചേർക്കുന്നതാകട്ടെ, എല്ലാത്തിൽ നിന്നും ഒഴിവായ ആളായിരിക്കണം. ചില ആളുകൾ, പണ്ഡിതന്മാർ തന്നെ പറയുന്ന കാണാം, ഒരുവൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് ശിർക്കല്ലാത്ത പ്രവർത്തനം അവൻ ചെയ്യുകയാണെങ്കിലും ശരി, അതൊരു നിലക്ക് തൗഹീദിൽ അതിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. തൗഹീദിൽ അതിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. കാരണം അവൻ, അവന്റെ തൗഹീദ് എത്രമാത്രം പൂർണ്ണമാണോ അത്രമാത്രം അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ്. അപ്പോൾ തൗഹീദിന് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ തൗഹീദും ഒരുപോലെയല്ല. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആയത്തിൽ നമുക്ക് കാണാം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ആ അള്ളാഹുവിന്റെ ശൈലിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും ശിർക്കിനോട്, ഒരിക്കലും ശിർക്കിലേക്ക് ചായാത്ത, അള്ളാഹുലേക്ക് ഖാനിതായിട്ടുള്ള ആൾ, തൗഹീദ് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള, സാക്ഷാത്കരിച്ചിട്ടുള്ള ആൾ എന്നതിന് മനസ്സിലാവും. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞില്ല, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ. ഒരുപാട് അമലുകൾ അവരുടേത് പറഞ്ഞിട്ട് പറയാം, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, അവരുടെ റബ്ബിൽ ശിർക്ക് ചെയ്യുകയില്ല, ഒരു നിലക്കുള്ള ശിർക്കും വരികയില്ല. തന്റെ ഹവയെ ചിലപ്പോൾ ചില ആളുകൾ ഇലാഹാക്കും. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഹവയെ, സ്വന്തം ദേഹത്തെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? റസൂലുള്ള പറഞ്ഞില്ല, അബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം, ദീനാറിന്റെ അടിമയാണവൻ, ദിർഹമിന്റെ അടിമയാണവൻ, അടിമ എന്നാണ് പറയുന്നത്. സാധാരണ അത് മുശ്രിക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കല്ലേ. അള്ളാഹുവിന്റെ അബ്ദാകേണ്ടതിന് പകരം അവൻ പടപ്പുകളുടെ അബ്ദായി എന്ന് പറയുന്ന വാക്കാണ് റസൂലുള്ള ശിർക്കല്ലാത്ത കാര്യത്തിനോട് ഉപയോഗിച്ചിട്ടുള്ളത്. അബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം, മുസ്ലിം ആയിരിക്കും ചിലപ്പോ, പക്ഷെ അവന് സമ്പത്തായിരിക്കും, എല്ലാം പിശുക്കനായിരിക്കും, അറു പിശുക്കൻ. അത് സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങൾ ഉപയോഗിക്കും. അവന്റെ തൗഹീദിൽ പോരായ്മയുണ്ട്. അവൻ അബ്ദുദ്ദീനാറാണ്, അബ്ദുദ്ദിർഹമാണ്, അബ്ദുൽ ഹമീല, വസ്ത്രത്തിന്റെ അബ്ദ്. അവന്റെ വലിയ കാര്യം അതാണ്. ഇതൊരിക്കലും ഒരു മുഅ്മിനിന്റെ, തൗഹീദ് സാക്ഷാത്കരിച്ച മുഅ്മിന്റെ സ്വഭാവമല്ല. ഇങ്ങനെയുള്ള ആയത്തുകളും ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നു, മറാത്തിബുൻ നാസി ഫി തൗഹീദ്. തൗഹീദിൽ എല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. തൗഹീദ്, അവന്റെ തൗഹീദ് എത്രമാത്രം കടുപ്പമുള്ളതാണ്, എത്രമാത്രം തിളക്കമേറിയതാണോ എങ്കിൽ അവന്റെ പാപങ്ങൾ ആ തൗഹീദ് കരിച്ചുകളയും. അവന്റെ തൗഹീദ് ആ പാപങ്ങളെ കരിച്ചുകളയും. അള്ളാഹു അവന്റെ തൗഹീദ് കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറിച്ചു കൊടുക്കും. മനസ്സിലായോ? അത് നമ്മൾ ഓരോരുത്തരും തൗഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് മുശ്രിക്കുകൾക്ക്, ഇസ്ലാമല്ലാത്ത ദീനുകൾ സ്വീകരിച്ച ആളുകൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ വളരെ അധികം തവണ കിതാബ് തൗഹീദ് വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദിന്റെ ആയത്തുകൾ പഠിച്ചുകൊണ്ട് ഓരോ ഉളു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വഹ്ദഹു ലാ ശരീക ലഹ്. ഇത്ര എത്ര തവണ അതിന് നമ്മൾ പറയുന്നത്, അത് ഓർത്ത് അതിന്റെ അർത്ഥം, അതിന്റെ മഖ്സദ്, ഉദ്ദേശം ആലോചിച്ച്, തദബ്ബുർ നടത്തി, ഉറ്റാലോചിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. തൗഹീദ് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദിനെതിരുള്ള വാക്ക് കേൾക്കുമ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പറയാൻ പാടില്ല, കാലക്കേട്, അതുപോലെ ഇന്നാരാണ് കണി കണ്ടത്, അതുപോലെ മുശരിക്കുകളുടെ പല രീതികൾ, അവരുടെ സംസാരത്തിലെ പല രീതികളും, അവരുടെ ദൈവങ്ങളെ വിളിച്ചിട്ടുള്ള രീതികൾ, അവരുടെ ചില ആംഗ്യങ്ങൾ, അവരുടെ പ്രത്യേകമായ ചില ആംഗ്യം, ഇതിനോടൊക്കെ നമ്മൾ വിട്ടുനിന്നാൽ മാത്രമേ തൗഹീദിന്റെ തിളക്കം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ തൗഹീദ് മറന്നുപോകും. മൂസാ നബിയുടെ ഖൗമ മറന്നുപോയതുപോലെ. നഊദു ബില്ലാഹി മിൻഹു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസാനിയ, രണ്ടാമത്തേത്, മാ മഅന തഹ്ഖീഖി, മാ മഅന തഹ്ഖീഖി, തൗഹീദ് തഹ്ഖീഖ് നടത്തുക എന്നതിന്റെ മഅന എന്താണ് എന്നത് ഇതിൽ നിന്ന് കിട്ടും. തൗഹീദ് തഹ്ഖീഖ് നടത്തുക അഥവാ സാക്ഷാത്കരിക്കുക, അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ശിർക്കിൽ നിന്നും അവൻ ഒഴിവാകുക. അള്ളാഹുവിനെ കാൾ അവന് മറ്റു പലതുമാണ് വലുത് എന്ന നിലക്ക് വരുന്ന എല്ലാത്തിൽ നിന്നും അവൻ ഒഴിവാക്കുക, അത് തന്നെയാണ് തഹ്ഖീഖ്. തഹ്ഖീഖ് അത് സാക്ഷാത്കരിക്കുക എന്നതിന്റെ അർത്ഥം അത് തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ അതാണ് ഏറ്റവും നല്ല മർത്തബ. തൗഹീദിൽ ഏറ്റവും നല്ല മർത്തബ ഏതാണ്? തൗഹീദ് തഹ്ഖീഖ് നടത്തിയവന്റെ മർത്തബയാണ്. അതാണ് രണ്ടാമത്തെ. മൂന്ന്, സനാഉഹു സുബ്ഹാന. സനാഉഹു സുബ്ഹാന, അവന്റെ സന എന്ന് പറഞ്ഞാൽ പ്രശംസ എന്നാണ് അതിന്റെ അർത്ഥം. അസ്ന യുസ്നി സനാഅൻ, പുകഴ്ത്തുക. അള്ളാഹുവിന്റെ പുകഴ്ത്തൽ ആരെ പുകഴ്ത്തിയതാണ്? അള്ളാഹു അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തി. ബി കൗനിഹി, ഇബ്രാഹിം ആയിരുന്നു എന്നതിനാൽ എന്തായിരുന്നു? ലം യകു മിൻ അൽ മുശ്രിക്കീൻ, അവിടുന്ന് മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല, അവിടുന്ന് മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു. എത്ര തവണയാണ് അള്ളാഹു ഖുർആനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറയാൻ പറഞ്ഞ ദുആകൾ രാവിലെ ചൊല്ലേണ്ട ദുആയിൽ ഇല്ലേ? അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം വഅലാ കലിമത്തുൽ ഇഖ്ലാസ് ودين نبينا محمد ومله ابينا ابراهيم حنيفا مسلما وما كان من المشركين ഞങ്ങൾക്ക് ഇതാ രാവിലെ ആയിരിക്കുന്നു. അല ഫിത്രത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ. വഅലാ കലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കലിമത്തിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്തിലായിക്കൊണ്ട് ഞങ്ങൾക്ക് പകലായിരിക്കുന്നു. അതിലായിക്കൊണ്ട് പകലാവുക, അതിലായിക്കൊണ്ട് രാത്രിയാകുക, ഇതിനൊക്കെ വലിയ ഫദ്ലാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ മുസ്ലിമായിട്ട് അയാളുടെ മുടി നരക്കുക, താടി നരക്കുക, അതിന് ഫദ്ലുണ്ട്. എന്താണ്? അവൻ ഇസ്ലാമിലായിരിക്കാൻ നരച്ച നരയാണത്, അതിന് ഫദ്ലുണ്ട്. അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. റസൂലുള്ള പറഞ്ഞില്ലേ, ലൈസ മിന്ന മല്ലം യുഹഖി മല്ലം യുവഖിർ കബീറന വയർഹം സഗീറന, ഞങ്ങളിലെ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, പ്രായം കുറേ കുട്ടികളോട് റഹ്മത്ത് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, നമ്മുടെ വിലമ ഇനി അവരുടെ ഹക്ക് വകവെച്ചു കൊടുക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. നമ്മുടെ പണ്ഡിതന്മാർക്ക് അവരുടെ ഹക്ക്, അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അവരോട് ചില ബാധ്യതയുണ്ട്, അത് വകവെച്ച് കൊടുക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. ഇത് മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞ റിവായത്തുകൾ കാണാം. ഇപ്പൊ നോക്കൂ, അവൻ മുസ്ലിമായിക്കൊണ്ട് നരച്ച നരക്ക് പ്രത്യേകതയുണ്ട്. അത് കറുപ്പല്ലാത്ത നിറം മാറ്റൽ സുന്നത്താണ്, പക്ഷെ ആ നരക്കെന്തുണ്ട്? അത് ഫദ്ലാണ്, അത് നൂറാണ്, വെളിച്ചമാണിത്. കാരണം അവൻ മുസ്ലിമായിട്ടാണ് ആ നര വന്നത്, ഇസ്ലാമിലായിക്കൊണ്ടാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തിട്ട്. അൽബറക്കത്തു മഅക്കാബിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ബറക്കത്ത് നിങ്ങളിൽ പ്രായമേറിയവരുടെ കൂടെയാണ്, നിങ്ങളുടെ ബറക്കത്ത് നിങ്ങളിൽ പ്രായമേറിയവരുടെ കൂടെയാണ്. വളരെ നമ്മൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അസ്ബഹന, നമ്മൾ രാവിലെ ആയിരിക്കുന്നു. അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിലായിട്ട് ഇത്ര വലിയ അഭിമാനമാണ്. അലാ കലിമത്തിൽ ഇഖ്ലാസ് വദീന നബീന മുഹമ്മദ്, നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായിക്കൊണ്ട്. വമില്ലത്തി അബീന, നമ്മുടെ പിതാവായ പിതാവിന്റെ മില്ലത്തിലായിക്കൊണ്ട്. ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫ മുസ്ലിമൻ, ഇബ്രാഹിം എങ്ങനെയുള്ള ആളാണ്? ഹനീഫ മുസ്ലിമൻ, ഇസ്ലാമിലേക്ക് എല്ലാ ശിർക്കിൽ നിന്നും അകന്ന് ഇസ്ലാമിലായിട്ടുള്ള, അള്ളാഹുവിനുള്ള താഅത്തിൽ ഒട്ടേറെ സമയം ചെലവഴിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഹനീഫൻ ആണ്. വലം വെക്കു മിനൽ മുശ്രിക്കീൻ വമകാന മിനൽ മുശ്രിക്കീൻ, ഹനീഫ മുസ്ലിമൻ വമകാന മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവിന്റെ താഅത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആൾക്കാണ് ഖാനിത് എന്ന് പറയുക. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ഒരുപാട് തവണ പുകഴ്ത്തി. ഇബ്രാഹിം നബിയുടെ ചുറ്റും നോക്കി നിങ്ങൾ ആരാണ്? കൊടിയ മുശ്രിക്കുകൾ, ഉപ്പ തന്നെ ആസർ, അയാൾ മുശ്രിക്കായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കാത്ത ഇവയെ ആരാധിക്കുന്നത്? ولقد آتينا إبراهيم رشده من قبل وكنا به عالمين إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون قالوا وجدنا آباءنا لها عابدين قال لقد كنتم أنتم وآباؤكم في ضلال مبين وبانوടും ജനങ്ങളോടും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ദലാലത്തിലാണ്, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വ്യക്തമായ ദലാലത്തിനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മുശ്രിക്കുകളുടെ നടുവിൽ മുസ്ലിമായി തൗഹീദിന് വേണ്ടി ജീവിച്ചു. അതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ അള്ളാഹു പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ എന്ന് ഇബ്രാഹിമിന് തണുപ്പാവുക, രക്ഷയാവുക. കാരണം തീ എന്നത് അവരറിഞ്ഞില്ല, തീ എന്നത് ജുന്ദും മിൻ ജുനൂദില്ലാ, അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാണത് എന്ന് ഈ മുശ്രിക്കുകൾ മനസ്സിലാക്കിയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണത്! അതുപോലെ എത്ര അത്ഭുതങ്ങൾ നബിമാർക്ക് മാത്രമാണോ? നോക്കൂ, നിങ്ങൾ മിഖ്ദാ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകൾ പിടിച്ചുകൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയിട്ട് ചങ്ങലയിലിട്ട്, ഇരുമ്പിന്റെ ചങ്ങലയിലിട്ട് മക്കയിൽ, സഹീഹുൽ ബുഖാരിയിൽ കാണാം. പിന്നീട് കൊണ്ടുപോയി കൊന്നുകളാണ് ചെയ്തത്. കൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ രണ്ടരക്കത്ത് നിസ്കരിച്ചോളട്ടെ, എന്നിട്ട് നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയും എനിക്ക് കുറേ സമയം നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ ഖുബൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ പറയും, അതുകൊണ്ടാണ് ഞാൻ കുറേ നിസ്കരിക്കാത്തത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഖുബൈബ് ദുആ ചെയ്തു. ഷഹീദാകുന്നത് കൊല്ലപ്പെടുന്ന എനിക്കൊരു വിഷയമല്ല എന്ന് ഖുബൈബ് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ആ സമയത്ത് സഹീഹുൽ ബുഖാരിയിൽ കാണാം, മക്കയിൽ ഖുബൈബ് ബന്ദിയായിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഖുബൈബ് ഇങ്ങനെ ചങ്ങലയിലിരിക്കുമ്പോ കയ്യിൽ മുന്തിരിയെടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുന്തിരി കൊലയിൽ മുന്തിരി ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു ഖുബൈബ്. മക്കത്തങ്ങളൊരു മുന്തിരി എന്നില്ല, അള്ളാഹു കൊടുത്ത റിസ്ഖാണത് ചങ്ങലയിൽ കിടന്നിട്ട്. നോക്ക് നിങ്ങൾ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാഇന് കൊടുത്തിട്ടുള്ള കറാമത്ത്. ഇതാണ് ഒറിജിനൽ, ഇതെന്തല്ല, കളകതല്ല, ശരിയായ കറാമത്ത് ഇതാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു വർദാ. അടുത്തത് അറാബിഅ, നാലാമത്തേത് ثناؤه على سادات الاولياء بسلامتهم من الشرك. ثناؤه الله ان ثناء അവന്റെ പുകഴ്ത്തൽ. على سادات الاولياء, ഔലിയാക്കളുടെ സാദാത്ത്, സയ്യിദിന്റെ ബഹുവചനമാണ് സാദാത്ത്, നേതാക്കന്മാർ. الاولياء അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയ, വലിയന്റെ ജമാണ് ഔലിയ, വലായത്തുള്ള ആളുകൾ, അള്ളാഹുവിന്റെ വലായ, അവനോടുള്ള അടുപ്പമുള്ള ആളുകൾ. ബി സലാമതിഹിൻ മിന ശിർക്ക്, എന്തിന്റെ പേരിലാണ് അള്ളാഹു അവരെ പ്രശംസിച്ചത്? ശിർക്കിൽ നിന്ന് അവർ സുരക്ഷിതരായിരുന്നു, ശിർക്കിന്റെ ഒരു കറയും മാലിന്യവും നജസും അവരെ തൊട്ടിട്ടില്ല എന്നതിന് അള്ളാഹു ഔലിയാക്കന്മാരുടെ സാദാത്തിനെ പ്രശംസിച്ച പ്രശംസ. അതാണ് വന്നത്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ. ആ മുഅ്മിനുകൾ എങ്ങനെയുള്ള മുഅ്മിനുകളാണ്? സദഖ കൊടുക്കുന്നു, നോമ്പ് നോക്കുന്നു, പക്ഷേ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരുടെ കൽബ് നടുങ്ങുകയാണ്, റബ്ബിലേക്ക് മടങ്ങിപ്പോകണമല്ലോ, റബ്ബ് ഇത് സ്വീകരിക്കാതെ പോകുമോ. അങ്ങനെയുള്ള ഔലിയ, ഔലിയാക്കന്മാരുടെ നേതാക്കന്മാർ, അവർ അള്ളാഹു പുകഴ്ത്തി എന്തു പറഞ്ഞിട്ട്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, അവരവരുടെ റബ്ബിന് പങ്കുചേർക്കാത്ത ആളുകളാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ആളുകളെ പുകഴ്ത്തി. ഇതാണ് ഔലിയ. അള്ളാഹു പറഞ്ഞു, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹുവിന്റെ ഔലിയ ആരാണ്? അവർ ഈമാനുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഏതെങ്കിലും ഞാൻ ഔലിയാണ് എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കും കൂടി ചെയ്യാതെ നടക്കുന്ന ആളല്ല. അവൻ വലിയാണ്, പക്ഷെ വലിയ ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ വലിയാണ്, അള്ളാഹുവിന്റെ വലിയല്ല. അള്ളാഹുവിന്റെ ഔലിയാണ്ട് ഷെയ്ത്താന്റെ ഔലിയാണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരു കിതാബ് തന്നെ കാണാം, ആ കിതാബിന്റെ പേര് തന്നെ അൽ ഫുർഖാൻ ബൈൻ ഔലിയ റഹ്മാൻ വ ഔലിയായി ഷെയ്ത്താൻ. അള്ളാഹുവിന്റെ ഔലിയാവും ഷെയ്ത്താന്റെ ഔലിയാവും തമ്മിലുള്ള ഫുർഖാൻ, വ്യത്യാസം. അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ വലി. അത് അവൻ തന്നെ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ വലിയാണെന്ന് അവൻ തന്നെ അറിയണമെന്നില്ല. എന്നാൽ അവർക്ക് ചില സന്തോഷ വാർത്തകൾ അള്ളാഹു കൊടുക്കും. ലഹുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ, അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത് ഈ ലോകത്തും പരലോകത്തും. മുഫസ്സിറുകൾ പറഞ്ഞു, നല്ല സ്വപ്നങ്ങൾ ചിലപ്പോൾ അവർ കാണും, അതുപോലെ നല്ലവരായ ആളുകൾ അവരെക്കുറിച്ച് നല്ലത് സംസാരിക്കും. അതിന് പറയും ആജിലു ബുഷ്റ മുഅ്മിൻ, മുഅ്മിനിന്റെ ഈ ലോകത്ത് തന്നെ കിട്ടിയ ബുഷ്റ ആണത്. ഇങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടെങ്കിലും അവർക്ക് നൽകും. ഇതാണ് ഔലിയ. അങ്ങനെയുള്ള നേതാക്കന്മാരായ ആളുകൾ, അങ്ങേയറ്റം സുഹൃതവാന്മാരായ ആളുകൾ, അവരുടെ വിശേഷണമായി അവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ നമ്മൾ പറഞ്ഞിട്ടുള്ള 59-ാമത്തെ ആയത്ത്. അൽ ഖാമിസ, എത്രാമത്തേത്? 5-ാമത്തേത്. കൗനു തർക്കിർ റുഖിയത്തി വൽ കയ്യി മിൻ തഹ്ഖീഖി തൗഹീദ്. കൗനു, കൗൻ എന്ന് പറഞ്ഞാൽ കാന എന്നതിന്റെ മസ്ദറാണ് കൗൻ, ആയിരിക്കുക. കൗനു തർക്കിർ റുഖിയ, റുഖിയ ഉപേക്ഷിക്കൽ, വൽ കയ്യി കരിച്ചു കളയുന്ന ചികിത്സ ഉപേക്ഷിക്കൽ, മിൻ തഹ്ഖീഖി തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന കാര്യത്തിൽ പെട്ടതാണ് എന്ന കാര്യം. ഇവിടെ റുഖിയ ഉപേക്ഷിക്കുക, കരിച്ചു കളയുക എന്നത് ഉപേക്ഷിക്കുക എന്നത് എന്താണ് നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി, അത് ആവശ്യപ്പെടുക എന്നത് ഉപേക്ഷിക്കലാണ്. അതുപോലെ കരിച്ചു കളയുന്ന ചികിത്സ അത് ചെയ്യാതിരിക്കലും അതിനെയും ആവശ്യപ്പെടാതിരിക്കലാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ബിനു സൈമിനൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതും ആവശ്യപ്പെട്ടാലേ കുഴപ്പമുള്ളൂ എന്ന് വിശദീകരിച്ച വല്ല മക്കളുണ്ട്. അത് ഉപേക്ഷിക്കൽ തൗഹീദ് തഹ്ഖീഖ് നടത്തുന്നതിൽ പെട്ടതാണ്. എന്നാൽ ചില റിവായത്തുകൾ ഈ ഹദീസിന്റെ ചില റിവായത്തുകൾ എന്ത് വന്നിട്ടുണ്ട്, വല യസ്തർഖൂൻ എന്നതിന്റെ പകരം വല യർഖൂൻ എന്ന് വന്നിട്ടുണ്ട്. റുഖിയ തന്നെ ചെയ്യാത്ത ആളുകൾ ഷാരി ആ, അങ്ങനെ വന്ന റിവായത്ത് മുൻകറാണ്, തീരെ ശരിയല്ലാത്ത അങ്ങേയറ്റം ദുർബലമായ റിവായത്തുകളിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷെ അത് എന്താണ്, അത് ഒറ്റപ്പെട്ടതാണ് ആ വാക്ക്, ആ വാക്കും കൊണ്ട് വന്ന റാവി ഒറ്റപ്പെട്ടാണ്. മറ്റുള്ള റിവായത്തുകളൊക്കെ ഉള്ളത് എന്താണ്, യസ്തർഖൂൻ എന്നാണ്. ഒരു ഹദീസ് തന്നെ സഹീഹ് മുസ്ലിമിലാവുമ്പോൾ എല്ലാവരും ഒരു റിവായത്ത് ഒരുമിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ബുഖാരിയിലത് പോലെയല്ല, ബുഖാരിലാണെങ്കിൽ പല പല സ്ഥലങ്ങളിലായിട്ട് കാണാം. ഇമാം മുസ്ലിമിൻ്റെ ഒരു ശൈലിയാണ് ഒരു വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കൊടുക്കുക എന്നത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള റാവി ഒരാൾ റിവായത്ത് ചെയ്തതിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, അത് ദുർബലമാണ്, ബാക്കിയുള്ള റിവായത്തുകൾക്ക് എതിരാണ് അത്. അപ്പോൾ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കൽ, എനിക്കൊന്ന് റുഖിയ തരൂ എന്ന് പറയാതിരിക്കലാണ് തഹ്ഖീഖ് തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിക്കുക. അതുപോലെ കൈ കരിച്ചു കളയുന്ന ചികിത്സ ചെയ്യാതിരിക്കൽ, ഇത് തഹ്ഖീഖ് തൗഹീദിൽ പെട്ടതാണ്, തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിൽ പെട്ടതാണ്. എന്നാൽ ഇത് ചെയ്യുന്നത് കുറ്റകരമായ കാര്യമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദീകരിച്ചതാണ്. അസ്സാദിസ, എത്രാമത്തേത്? 6-ാമത്തേത്. കൗനുൽ ജാമിഇ ലിതിൽക അൽഖിസാലി ഹുവ തവക്കുൽ, കൗൻ അൽ ജാമിഇ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുന്നു. ലിതിൽക അൽഖിസാൽ, ഹസ്ലതുൻ എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഗുണം, വിശേഷണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹസ്ലതുൻ അതിന്റെ ബഹുവചനമാണ് ഖിസാൽ. ലിതിൽക അൽഖിസാൽ, ഈ ഗുണങ്ങളൊക്കെ ജംഇ ചെയ്യുന്നതാണ്, ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ത്? ഹുവ അത്തവക്കുൽ, ഇതൊക്കെ ചേർന്ന കാര്യത്തിനാണ് എന്ത് പറയുക, തവക്കുൽ എന്ന് പറയും. ഇതൊക്കെ ചേർന്നതാണ് തവക്കുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ ഞാൻ കെട്ടിയിടുന്ന വേണ്ടെന്ന് ചോദിച്ച സഹാബിയോട് പറഞ്ഞു, ഖിൽഹാ വതവക്കൽ, ഞാൻ എന്നെ കെട്ടിയിടും എന്നിട്ട് തവക്കുൽ ചെയ്യും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് ഈ കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിലുള്ള അറിയപ്പെട്ട ജനങ്ങളൊക്കെ ചെയ്ത് സുഖം വന്നിട്ടുള്ള ചികിത്സകളുണ്ടല്ലോ, അത് ഏത് ചികിത്സ ആയിക്കോട്ടെ, അത് അലോപ്പതി ആയാലും ആയുർവേദ ആയാലും പിന്നെ ഹോമിയോ ആയാലും, ഇനി വളരെ അറിയപ്പെട്ട് ജനങ്ങൾക്ക് സുഖം കിട്ടിയിട്ടില്ല, അത് മുഖേന അള്ളാഹു ശിഫ കൊടുത്തിട്ടുള്ള ചികിത്സ ഏതാകട്ടെ, അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്, അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചതാണ്. അൻസൽ അല്ലാഹു ദാഅ ഇല്ല അൻസലു ലഹു ദവാ, അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, മരുന്നിറക്കിയിട്ടില്ല. പസ്ബാബുകൾ സ്വീകരിക്കുക എന്നുള്ളത്, ആ രോഗം വന്നാൽ അത് മാറാനുള്ള ചികിത്സ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തവക്കുലിനെതിരല്ല, അത് തവക്കുലിനെതിരേ അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇമാമുൽ മുത്തവക്കിലീൻ, അങ്ങേയറ്റം അള്ളാഹുൽ തവക്കുലാക്കിയിട്ടുള്ള ആളുകളുടെ ഇമാമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തദാവു, നിങ്ങൾ ചികിത്സിച്ചോളൂ, റസൂലുള്ള പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചിട്ടുണ്ട്, സഹാബത്തിനോട് ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തവക്കുലിനെതിരായെങ്കിൽ റസൂൽ ഒരിക്കലും പറയുമായിരുന്നില്ല. അപ്പോൾ അസ്ബാബ്, കാരണങ്ങൾ നമുക്ക് വ്യക്തമായി, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഭക്ഷണം കഴിക്കണം, എന്നാൽ റെസ്റ്റ് മാറും. സബബ് സ്വീകരിക്കലാണ്. അതുപോലെ തന്നെ രോഗം വന്നാൽ മരുന്ന് കഴിക്കലും. ഭക്ഷണ ഭക്ഷണം കഴിച്ചാൽ റെസ്റ്റ് മാറുമെന്ന് നമുക്കറിയാലോ. അത് അള്ളാഹു പഠിപ്പിച്ചതാണ്, അള്ളാഹു റിസ്ക് തന്നിട്ടുണ്ട് എന്നതുപോലെയുള്ള സബബുകൾ ഉണ്ടല്ലോ. സബബുകൾ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള കാരണങ്ങൾ, അത് സ്വീകരിക്കൽ തവക്കുലിനെതിരല്ല, ഹലാലായ സബബുകൾ. പക്ഷേ അതാണ് നമുക്ക് കാര്യം നടത്തി തരുന്നത് എന്നല്ല വിശ്വസിക്കേണ്ട. ആത്യന്തികമായി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല, ഒരു കാര്യവും നടക്കുകയില്ല. അതിനാണ് തൗഫീഖ് എന്ന് പറയുക, ഒത്തുവരിക. ഇത് രണ്ടും ഒക്കുക, നമ്മളീ കാരണവും അതുപോലെ അള്ളാഹുവിന്റെ തീരുമാനവും ഒത്തുവരിക. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. തവക്കുലുള്ള ആളുകൾ ഒരിക്കലും ശരിയായ തവക്കുലിന്റെ ഭാഗമാണെന്ത് റുഖ്യ ആവശ്യപ്പെടാതിരിക്കുക, അതുപോലെ കരിച്ചു കളയുന്ന ചികിത്സ ചെയ്യാതിരിക്കുക, പക്ഷി ശകുനം നോക്കാതിരിക്കുക, അള്ളാഹുൽ ഇത് ഇതിൻ്റെയൊക്കെ ഇതെല്ലാം വരുന്നതാണ് തവക്കുൽ. അതിൽപ്പെട്ടത് തന്നെയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കണം. ദുആ ചെയ്യുന്ന ദുആ റക്കണം എന്ന ആളുകളോട് ഇങ്ങനെ പറയാതിരിക്കണം. അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യൂ, അള്ളാഹു ദുആ സ്വീകരിക്കും ഇൻഷാ അള്ളാഹ്. ആ ഉറപ്പിൽ നല്ല വിശ്വാസത്തിൽ ഹുസ്നുള്ളാഹിനെ വെച്ചുകൊണ്ട്, നല്ല വിചാരം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ജനങ്ങളോട് പറയാതിരിക്കുക. അതാണ് ഏറ്റവും ശരിയായ രീതി. അങ്ങനെ പറഞ്ഞാൽ അത് കുറ്റകരമായ കാര്യമാണ് എന്നല്ല പറഞ്ഞത്, പക്ഷേ അതൊഴിവാക്കലാണ് ഏറ്റവും നല്ലത്. കൗനുൽ ജാമിഅ ലിതിൽകൽ ഖിസാലി ഹുവ തവക്കുൽ. തവക്കുലാണ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സ്വഭാവം, ഈ സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യമാണ് തവക്കുൽ എന്ന കാര്യം. അത് ഈ പറഞ്ഞ ഹദീസിലുള്ള ഗുണപാഠമാണ്. കാരണം അവസാന റസൂലുള്ള പറഞ്ഞു, വഅലാ റബ്ബിഹിം യതവക്കലു. അസ്സാബിഅ ഏഴാമത്തേത്, ഉംഖു ഇൽമി സ്സഹാബ. സഹാബത്തിന്റെ ഇൽമിന്റെ ഉംഖ്, ഉംഖ് എന്താ ആഴം, അമീഖ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളത്. ലിമഅരിഫതിഹിം അന്നഹും, കാരണം എന്താണ്? ലിമഅരിഫതിഹിം, അവരുടെ അറിവാണ്. അവരറിഞ്ഞിട്ടുണ്ട് അന്നഹും, തീർച്ചയായും അവർ, ലം യനാലു, ഒരിക്കലും എത്തുകയില്ല, ദാലിക് ആ പദവിയിൽ അവരെത്തുകയില്ല, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന പദവിയിൽ അവരെത്തുകയില്ല. ഇല്ലാ ബി അമൽ, എന്തുകൊണ്ടല്ലാതെ? അമൽ കൊണ്ടല്ലാതെ എത്തുകയില്ല എന്നാര് മനസ്സിലാക്കിയിട്ടുണ്ട്? സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ആരായിരിക്കും അവർ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ആളുകളല്ല അവർ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അമൽ ചെയ്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബത്തായിരിക്കും, റസൂലുള്ളാഹിന്റെ കൂടെ വിശ്വസിച്ച്, റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ വന്ന, റസൂലുള്ളാഹിന്റെ കൂടെ ജിഹാദ് ചെയ്ത ആളുകൾ. അല്ലെങ്കിൽ അവർ പറഞ്ഞു, മുസ്ലിങ്ങളായിട്ട് തന്നെ ജനിച്ച ആളുകളായിരിക്കും, ചെറുപ്പം മുതലേ അള്ളാഹുവിനെ അനുസരിച്ച് ഒരു ശിർക്കൊന്നും ചെയ്യാത്ത. നോക്കൂ, നിങ്ങൾ അവർ പറയുന്നത് എന്താണ്? അമൽ കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള പദവിയിലെത്തൂ എന്ന് അവർക്കറിയാം. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ ഇൽമിലുള്ള ആഴമേറിയ വിജ്ഞാനം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് പോലെ, ഫഇന്നഹും അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅമഖുഹ ഇൽമ. ഈ ഉമ്മത്തിൽ ഏറ്റവും ആഴമേറിയ വിജ്ഞാനത്തിന്റെ ഉടമസ്ഥ, വിജ്ഞാനമുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ. അതിൽപ്പെട്ടതാണ് ഇൽമ് കൊണ്ട് അമൽ കൊണ്ട് ആ പദവി എത്തു എന്ന അവരുടെ മനസ്സിലാക്കൽ. അസാമിന എന്താണ് എട്ടാമത്തേത്? ഹെർസുഹും അലൽ ഖൈർ. അവരുടെ ഹെർസ് എന്താണ്? ഹരീസുൻ അലൈക്കും, അതീവ താല്പര്യം ഉള്ള ആൾ എന്നാണ് ഹരീസ് എന്ന് പറഞ്ഞത്. ഹെർസ് എന്ന് പറഞ്ഞാൽ അതീവ താല്പര്യം. ഹെർസുഹും, അവരുടെ അതീവ താല്പര്യം അലൽ ഖൈർ, എന്തിന്? ഖൈറിന്. അസാമിന ഹെർസുഹും അലൽ ഖൈർ, സഹാബത്തിന്റെ അതീവ താല്പര്യം അലൽ ഖൈർ, ഖൈറിനു വേണ്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ ഉടൻ ഉക്കാശ റളിയല്ലാഹു അൻഹു എണീറ്റു. ഖാമ ഉക്കാശ ഇബ്നു മഹ്സൻ ഫഖാല യാ റസൂലുള്ളാഹ് ഉദുല്ലാഹു യജാലി മിൻഹും. കേട്ട ഉടനെ എണീറ്റ് പറയണം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൂട്ടത്തിൽപ്പെടുത്താൻ ദുആ ചെയ്യും. കേട്ടിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അത് ചെയ്യുകയാണ്. അവരുടെ അതീവ താല്പര്യം, ഖൈറിനുള്ള അതീവ താല്പര്യം. പിന്നെയും ഓരോ ആളുകളും ചോദിക്കും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാബ അടച്ചു കളഞ്ഞു. അതാണ്, അവരങ്ങേയറ്റം ഹരീസുകളാണ്, ഖൈറിന് അതീവ താല്പര്യമുള്ള ആളുകളാണ്. ഹിർസിഹിം ഹിർസുഹും അലൽ ഖൈർ, ഖൈറിനുള്ള അവരുടെ അതീവ താല്പര്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അത്താസിഅ എത്രാമത്തതാ? ഒൻപതാമത്തത്. فضيلة هذه الأمة بالكمية والكيفية، فضيلة هذه الأمة بالكمية والكيفية. ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത, فضيلة هذه الأمة محمد النبي صلى الله عليه وسلم ഉമ്മത്തിന്റെ ശ്രേഷ്ഠത എന്തിലൊക്കെ? بالكمية، കമ്മിയത്തിലും കൈഫിയത്തിലും. കൈഫ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര, എങ്ങനെ. കൈഫി എന്ന് പറഞ്ഞാൽ അവരുടെ വിശേഷണം. കമ്മിയ എന്ന് പറഞ്ഞാലോ, കം എന്ന് പറഞ്ഞ എത്ര, എത്ര. അപ്പൊ കമ്മിയ എന്ന് പറഞ്ഞ എണ്ണം, എണ്ണത്തിലും ഗുണത്തിലും. കൈഫിയ എന്ന് പറഞ്ഞാൽ ഗുണം എന്നാണ് അതിന്റെ അർത്ഥം, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിറഞ്ഞു എന്നതുപോലെ. കമ്മിയ എന്ന് പറഞ്ഞാൽ അത് എണ്ണമാണ്, ക്വാണ്ടിറ്റിയാണ്. എണ്ണത്തിലും അതുപോലെ അവരുടെ ഗുണങ്ങളിലും ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത. രണ്ടിലും കൂടുതൽ ആര് തന്നെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. അതിനെമ്പാടും ഉദാഹരണങ്ങളുണ്ട്, ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എണ്ണത്തിൽ കൂടുതലാണെന്നുള്ളത് ഈ ഹദീസിൽ തന്നെ കിട്ടി. എന്താണ്? മൂസാ നബിയുടെ ഉമ്മത്തിനെ കണ്ടു ഒരുപാട് ആളുകൾ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ച എന്റെ ഉമ്മത്താണ്, അല്ല അതിനേക്കാളും കൂടുതലാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്. പിന്നെ ഈ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ ഏത് ഉമ്മത്തിനാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനാണ്, ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ഉമ്മത്ത്. അതുപോലെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉമ്മത്ത്, അങ്ങേയറ്റം നല്ല കൽബിന്റെ ഉടമകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്, നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പോലെ ഉള്ള സഹാബത്തിനെ ഒരു നബിക്കും കിട്ടിയിട്ടില്ല. അത്രയും മഹാന്മാരാണ്. ഇതൊക്കെ കൈഫിയത്തിലുള്ള ശ്രേഷ്ഠതകളാണ്. കമ്മിയത്തിലുള്ള ശ്രേഷ്ഠതയാണ് അധികം, ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അടുത്തത് അൽആശറ, പത്താമത്തത്, ഫദീലത്തു അസ്ഹാബി മൂസ. ഫദീലത്തു അസ്ഹാബി മൂസ, മൂസാ നബിയുടെ അസ്ഹാബിന്റെ ആളുകളുടെ ശ്രേഷ്ഠത. അതെവിടുന്ന് എനിക്ക് കിട്ടി? മൂസാ നബിയുടെ ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ. അതവർക്കുള്ള ശ്രേഷ്ഠത തന്നെയാണ്, അത് മൂസാ നബിക്കും മൂസാ നബിയുടെ ഉമ്മത്തിനുമുള്ള ശ്രേഷ്ഠതയാണ്. അവരിലാണ് പിന്നീട് കൂടുതൽ നബിയിൽ വിശ്വസിച്ച ആളുകളുള്ളത്. പക്ഷെ പല കൗമിലും നബിയിൽ വിശ്വസിച്ചിട്ടില്ല, അത് ആ കൗമിന്റെ പോരായ്മയാണ്. മൂസാ നബിയുടെ കൗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, അവിടുത്തെ ഉമ്മത്ത് കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ നബിയിൽ വിശ്വസിച്ച ആളുകൾ. അത് അവരുടെ ഫദീലത്താണ്, ശ്രേഷ്ഠതയാണ്. അത് ഈ ഹദീസിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അൽഹാദി ആശറ, പതിനൊന്നാമത്തത്, അർദുൽ ഉമമി അലൈഹി അലൈഹി സലാം. അർദുൽ ഉമമി അലൈഹി അലൈഹി സലാം, അർദ് എന്നാൽ പ്രദർശിപ്പിക്കുക. അൽ ഉമം, ഉമ്മത്തുകളെ, ജനങ്ങളെ, നബിമാരുടെ ഉമ്മത്തുകളെ, അലൈഹി അലൈഹി സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പ്രദർശിപ്പിച്ചു കൊടുക്കും എന്ന വിവരം ഈ ഹദീസിൽ നമുക്ക് കിട്ടും. നബി എല്ലാ നബിമാരെയും അവരുടെ ഉമ്മത്തിനെയും കണ്ടു. അത് നമുക്കെന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള നബിമാരെയും അവരുടെ ഉമ്മത്തിനെയും അല്ലാഹു കാണിച്ചു കൊടുക്കും. അത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങളിൽ ഒന്നാണ്. അസാനി ആഷറ, എത്രാമത്തതാണ്? പന്ത്രണ്ടാമത്തത്. അന്ന കുല്ല ഉമ്മത്തിൻ തുഹ്ഷറു വഹ്ദഹ മഅ നബിയഹ. അന്ന കുല്ല ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തും, ഓരോ ഉമ്മത്തും, തുഹ്ഷർ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഹുഷറ, അതിന്റെ മുദാരിയാണ് യുഹ്ഷർ. ഹുഷർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. യുഹ്ഷർ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വഹ്ദഹ, ഒറ്റക്കൊറ്റക്കായിട്ടാണ്. ഓരോ ഉമ്മത്തിനെ വേറെ വേറെ ആയിട്ടാണ് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. മഅ നബിയഹ, ആരുടെ കൂടെ? ഓരോരുത്തരുടെയും നബിയുടെ കൂടെയാണ് അവരുണ്ടാവുക. നബിയാണ് അവരുടെ സാക്ഷി. എത്തിച്ചു കൊടുത്തോ ഇല്ലേ എന്ന് അവരുടെ മുന്നിൽ വെച്ച് അള്ളാഹു നബിമാരോട് ചോദിക്കും. അപ്പൊ നബിമാർ പറയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലാതെ അവർ പിന്നെ നിഷേധിക്കും, കളവ് പറയും. അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. ഏറ്റവും വലിയ സാക്ഷി ആരാ? ആരാണ് അവർക്ക് സാക്ഷി? നമ്മളാണ്. കാരണം എന്താ? നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ന് നബി ഇന്ന ആളോട് പറയും, ഇന്ന ആള് ഇന്നാള്. അപ്പൊ എല്ലാ ഉമ്മത്തിനും സാക്ഷികളാണ് ആര്? നമ്മൾ. അവർക്കൊക്കെ സാക്ഷി, അവർക്ക് കളവ് പറയാൻ സാധിക്കില്ല. നമ്മൾ സാക്ഷി നിൽക്കും ആർക്കു വേണ്ടി? നബിമാർക്ക് വേണ്ടി, പഴയകാല നബിമാർക്ക് വേണ്ടി. അള്ളാഹു പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞില്ലേ ഉബൈ ഇബ്നു കഅബിനെ കൊണ്ട് ഓതിച്ചപ്പോ സൂറത്തുൻ നിസായിലെ ആയത്ത് വജിഇന അബിക അലഹാഉലൈ ഷഹീദ, എല്ലാ കൂട്ടർക്കും ഷഹീദായ അവരുടെ നബിമാരെയും ഇവർക്ക് ഷഹീദായി നിന്നെയും അള്ളാഹു കൊണ്ടുവരുന്ന രംഗം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. അപ്പൊ എല്ലാ ഉമ്മത്തും അവരുടെ പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും. അടുത്തത് ഉബൈ ഇബ്നു കഅബ് എന്നാണ് എന്റെ ഓർമ്മ. അബ്ദുള്ളാഹി ബിൻ മസ്ഊദ് ആണോ? അല്ലാഹു അഅലം, ഓർമ്മയില്ല, അത് നോക്കേണ്ടതാണ്. അറബി ആശറ അസാലിത്ത ആശറ പതിമൂന്നാമത്തത് ഖില്ലതു മിൻ ഇസ്തജാബ ലിൽ അംബിയ, ഖില്ലതു മിൻ ഇസ്തജാബ ലിൽ അംബിയ, ഖില്ല കുറവ്, മനിസ്തജാബ ഉത്തരം ചെയ്തവരാരോ, ലിൽ അംബിയ നബിമാർക്ക്, നബിമാരിൽ വിശ്വസിച്ച ആളുകളുടെ എണ്ണം എത്ര കുറവാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് കിട്ടും. കാരണം ഒരു നബിയുടെ കൂടെ കുറച്ചാളുകൾ, പിന്നെ ഒരു നബിയുടെ കൂടെ ഒന്നോ രണ്ടോ, പിന്നെ ഒരു നബിയുടെ കൂടെ ആരുമില്ല. അറാബി ആശറ പതിനാലാമത്തത് അന്നമല്ലം യുജിബുഹു അഹദുൻ യതി വഹദ, ആരും ഉത്തരം ചെയ്യാത്ത നബി എന്ത് ചെയ്യും? ഒറ്റക്ക് വരും. ആ നബിയെ വേറൊരു നബിയോട് കൂടെ ആരില്ലെന്നോ ഇങ്ങോട്ട് കൂടിക്കോ എന്ന് പറയോ? ഇല്ല, മറിച്ചോ ഒറ്റക്ക് തന്നെ വരും, ആരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്തത് നോക്ക്, അൽഖാമിസ ആശറ പതിനഞ്ചാമത്തത് സമറത്തു ഹാദൽ ഇൽം, ഇതറിഞ്ഞത് കൊണ്ട് നമുക്കൊരു ഗുണപാഠം ലഭിക്കും. വഹുവ, അതായത് അദമുൽ ഇഖ്തിറാർ ബിൽ കസ്റ, കുറേ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വഞ്ചിതരാകരുത്. ആൾ കൂടുതൽ എവിടെ? ആ എന്നാ പിന്നെ അതന്നെ ശരി എന്നത് കണ്ട് വഞ്ചിതരാകരുത് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. എത്ര വലിയ ഗുണപാഠമാണ്! നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ ആള് എണ്ണിക്കോ, പിന്നിന്ന് തുടങ്ങിക്കോ, ഇഖ്തിറാർ വഞ്ചിതരാവനാണത്, വഞ്ചിതരാകരുത്. വാദമുസ്സുഹുദ് ഫിൽ ഖില്ല, അതുപോലെ കുറച്ചാളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് താല്പര്യക്കുറവ്. സുഹുദ് പറഞ്ഞാൽ എന്താണ്? ഒരു വിരക്തി, ഒരു താല്പര്യം. യൂസഫിനെ കുറിച്ച് പറഞ്ഞു, വക്കാനു ഫീഹി മിന സാഹിദീൻ, മിസ്റിൽ നിന്ന് കിട്ടിയ ആൾ കിണറ്റിൽ നിർത്തിയ ആളുകൾ എന്ത് ചെയ്തു? തുച്ഛ ദിർഹമിന് വിറ്റു. കാരണം വക്കാനു ഫീഹി മിന സാഹിദീൻ, യൂസഫിനോട് ഒരിക്കലും താല്പര്യം ഉണ്ടായില്ല, പിന്നീട് വാങ്ങിയ ആൾക്ക് നല്ല താല്പര്യമായി. ഈ കുറച്ചാളുകളാണ് എന്നതിനോ എന്നതുകൊണ്ട് എന്ത് തോന്നരുത്? സുഹൃദ് എന്ന് ആരില്ല ഒറ്റക്ക്, ഒന്നോ രണ്ടോ ആള്, നിങ്ങൾ എത്ര പേരെ ഉള്ളത്? ഇതൊന്നുമല്ല എന്തിന്റെ മാനദണ്ഡം? ഹക്കിന്റെ മാനദണ്ഡം. സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളതുപോലെ അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹ്ദക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ അൽ ജമാഅത്ത് ആരാണെന്നറിയുമോ? മാ വാഫഖൽ, ജമാഅത്തിന്റെ അർത്ഥം തന്നെ കുറെ ആളുകൾ എന്നാണ് സഹാബത്ത് വിശദീകരിക്കുകയാണ്. അങ്ങനെയല്ല, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ്, ഹഖിനോട് യോജിച്ചതെന്തോ അതാണ്. വൈൻ കുന്ത വഹ്ദക്, നീ ഒറ്റക്കായിരുന്നാലും. ഇത് വളരെ വലിയ ഗുണപാഠങ്ങളിൽ ഒന്നാകുന്നു. വസല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദിൻ അല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതുബു ഇലൈക.